നമുക്കെല്ലാവർക്കും റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 25 വരെയുള്ളതായ വേദവാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം, ദി എപ്പിസ്റ്റിൽ ഓഫ് റോമൻസ്, ചാപ്റ്റർ 4:13-25. ആമേൻ. നമ്മൾ റോമലേഖനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം, ദൈവം അബ്രഹാമിനെ വിശ്വാസത്താൽ നീതീകരിച്ചു. സോ ദേർ ആർ ആക്ച്വലി ഈ 25 വാക്യങ്ങളിൽ മെയിനായിട്ട് 3 പോയിൻ്റ്സ് ആണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ക്യാൻ സമ്മൺ സമ്മറൈസ് ആ മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തത്, എബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. രണ്ടാമത്തത്, യെസ്, ആരാ പറഞ്ഞ ഗ്രേസ്? യെസ്, അന്നമേരി പറഞ്ഞു. ദറ്റ് ഈസ് മൂന്നാമത്തെ. സോ ഒന്നാമത്തത്, എബ്രഹാം വാസ് സേവ്ഡ്, എബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. ആൻഡ് രണ്ടാമത്തത്, എബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ്, നോട്ട് ബൈ ലോ. മൂന്നാമത്തത്, ഹി വാസ് ജസ്റ്റിഫൈഡ്, ഹി വാസ് സേവ്ഡ് ബൈ ഡിവൈൻ പവർ, നോട്ട് ബൈ ഹ്യൂമൻ എഫോർട്ട്. അപ്പം ആദ്യത്തെ നമ്മൾ ചിന്തിച്ചായിരുന്നു, 1 മുതൽ 9 വരെയും 9 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ വളരെ എംഫാറ്റിക്കലി അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു കാര്യമാണ്, എബ്രഹാം വാസ് സേവ്ഡ്, എബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, ഫെയ്ത്ത് എലോൺ. ഇനിയും രണ്ടാമത് പറയുന്നത്, എബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ്, നോട്ട് ബൈ ലോ. അപ്പോൾ നമ്മൾക്ക് മാനുഷികമായിട്ടുണ്ടാകാവുന്ന ഒരു ചിന്തയാണ്, എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായത്തിൽ 25 വാക്യങ്ങളും ഒരൊറ്റ വ്യക്തിയെ പറ്റി, ഒറ്റ വ്യക്തി എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? എബ്രഹാമിനെ മാത്രം ഉദ്ദേശിച്ച് ഈ മിക്സായിട്ടുള്ളതായ കമ്മ്യൂണിറ്റിയോട്, പ്രത്യേകിച്ചാൽ പ്രഡോമിനൻ്റ്ലി ഇറ്റ് കുഡ് ബി ആക്ച്വലി ജ്യൂസ് ബട്ട് ദ സെയിം ടൈം ദേർ വൈ ജെൻറ്റൈൽസ് ഓൾസോ. അപ്പോൾ ഈ 25 വാക്യങ്ങളിൽ എന്തുകൊണ്ടായിരിക്കാം അപ്പോസ്തലനായ പൗലോസ് അബ്രഹാമിനെ പറ്റി മാത്രം പറഞ്ഞിരിക്കുന്നത്? ഇനിയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഡിസ്പെൻസേഷനിൽ ജീവിച്ച ഒരു വ്യക്തി അബ്രഹാം എന്നുള്ള നിലയിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം എന്ന വ്യക്തി വളരെ പ്രോമിനൻ്റായി, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വ്യക്തിത്വം ആയിരുന്നു. അപ്പോൾ പല സന്ദർഭങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ പരീശന്മാരെയും സദൂക്യരെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഇവർക്ക് കണ്ണുണ്ടെങ്കിലും ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. അപ്പം ദൈവമായി ഇവരുടെ മുമ്പിൽ നിന്നിട്ട് പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവമായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒന്നുമല്ല, ഞങ്ങൾക്കാരുണ്ട്, അബ്രഹാം ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം എന്ന് പറയുന്നതായ ഒരു വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ടോറ ഈ കാനനായി രൂപീകരിക്കുന്നതിന് മുമ്പിട്ട് ജ്യൂസ് ആൻഡ് ആക്ച്വലി ടോറയുടെ സൈഡിൽ തന്നെ കുറച്ച് ലിറ്ററേച്ചേഴ്സ് ഉണ്ടായിരുന്നു. ലിറ്ററേച്ചേഴ്സ് വിച്ച് മീൻസ് ആക്ച്വലി അതിനെ മിഡ്രാഷ് എന്ന് വേണേൽ പറയാം. മിഡ്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോറ എന്ന് പറയുന്നത് ജനറലായിട്ടുള്ളതായ ഇൻഫോർമേഷൻസാണ് മെയിനായിട്ടും ഉൾക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മിഡ്രാഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി ആൻ ഇൻറ്റർപ്രറ്റീവ് ബുക്സ്, കാര്യം ഒന്നും കൂടി ടോറ ഒന്നും കൂടി മനസ്സിലാക്കുവാൻ വേണ്ടി വിശദമായിട്ട് എഴുതി വച്ചിരിക്കുന്നതായ മിഡ്രാഷ് എന്ന് പറയുന്നതായ ലിറ്ററേച്ചേഴ്സ് അതിലുണ്ട്. അപ്പം അതിൽ എഴുതി ആ ലിറ്ററേച്ചറിൽ പറഞ്ഞിരിക്കുന്നതായ ഒന്നുകൊ രണ്ട് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ 25 വാക്യങ്ങളിൽ ഒരു വ്യക്തിയെപ്പറ്റി മാത്രം പൗലോസ് അപ്പോസ്തലൻ എംഫാറ്റിക്കലി പറയുന്നത് എന്നുള്ളതായ കാര്യവും നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ മൂന്നാം അധ്യായത്തിൽ പഠിച്ചായിരുന്നു, ഇവരെ സംബന്ധിച്ചിടത്തോളം സർക്കംസിഷൻ വാസ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ്, റൈറ്റ്? സർക്കംസിഷൻ വാസ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ്, ആൻഡ് ഏബ്രഹാം വാസ് സർക്കംസൈസ്ഡ്. അപ്പം അവർ പറയുകയാണ്, ഈ മിഡ്രാഷിൽ എഴുതി വെച്ചിരിക്കുന്നതായ ഒരു കാര്യം, യഹൂദന്മാർ പറയുകയാണ് ഞങ്ങളുടെ റബായിസ് പറയുന്നതായ ഒരു കാര്യം, ഒരു വ്യക്തി സർക്കംസിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഹി വിൽ ഗോ ടു ഹെൽ. മനസ്സിലാക്കണം, സർക്കംസിഷൻ ചെയ്യാത്തതായ ഒരു വ്യക്തി എവിടെ പോകത്തുള്ളൂ, നരകത്തിലേ പോകത്തുള്ളൂ. വേറൊരു റബായി പഠിപ്പിച്ചു, സർക്കംസിഷൻ സേവ്സ് എ മാൻ ഫ്രം ഹെൽ. അപ്പോൾ ഒരു വ്യക്തി സർക്കംസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിച്ഛേദന ഏറ്റിട്ടുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി എവിടെ നിന്ന് രക്ഷ പ്രാപിക്കും, നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. ഇനിയും അഖേദ് ജിഹാദ് എന്ന് പറയുന്നതായ ഒരു ലിറ്ററേച്ചറിൽ എഴുതി വച്ചിരിക്കുന്നതായ ഒരു കാര്യം, ഏബ്രഹാം സിറ്റ്സ് ബിഫോർ ദ ഗേറ്റ് ഓഫ് ഹെൽ ആൻഡ് ഹി ഡസ് നോട്ട് അലൗ എനി സർക്കംസൈസ്ഡ് ഇസ്രായേലൈറ്റ് ടു എൻറ്റർ ഇൻ ടു ഹെൽ. വിച്ച് മീൻസ് ആക്ച്വലി സർക്കംസിഷൻ ചെയ്ത ഒരു വ്യക്തി ഒരു കാരണവശാൽ പോലും എവിടെ കയറത്തില്ല, നരകത്തിൽ കയറത്തില്ല. ഹീ വിൽ ബി സേവ്ഡ് ഫ്രം ദറ്റ് മീൻസ്. അപ്പം നമ്മൾ നോക്കണം, ഈ യഹൂദന്മാർ പറയുമ്പോൾ, ഞങ്ങൾക്ക് പരീശന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ലാംഗ്വേജസാണ്. അവർക്ക് അത്ര മാത്രം വിശ്വാസം ആരിലുണ്ട്, ദൈവത്തിൽ ഉള്ളതിനേക്കാളും വലിയ വിശ്വാസമാണ് യഹൂദന്മാർക്ക് ആരിലുള്ളത്, അബ്രഹാമിൽ ഉള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏബ്രഹാം കംപ്ലീറ്റ്ലി സർക്കംസൈസ്ഡ്. ഇനി അതുമല്ല, അവരെ ചിന്തിച്ചിടത്തോളം ചുമ്മാതെ ആക്ച്വലി എബ്രഹാം ജസ്റ്റിഫൈഡ് ആയതല്ല, ദൈവം നീതീകരിച്ചതല്ല. ദൈവം നീതീകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ഡിസ്പെൻസേഷനിൽ ജീവിച്ചതായ ഒരു വ്യക്തി, അന്ന് വലിയ പ്രഗത്ഭന്മാരുണ്ടായിട്ട് പോലും അവർക്കൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ നല്ലൊരു ഇത് കിട്ടിയില്ല, കാര്യം പ്രവൃത്തിയിൽ കൂടി ഫേവർ ലഭിച്ചിട്ടില്ല. എന്നാൽ ആ സമയത്ത് ഡിസ്പെൻസേഷനിൽ ജീവിച്ചവരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ എഫേർട്ടിൽ കൂടി ജസ്റ്റിഫൈഡ് ആയിട്ടുള്ളൂ. ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായ ഒരു കാര്യമാണ് കുംഭമേള. ഹരിദ്വാറിൽ നടക്കുന്നതായ കുംഭമേളയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇച്ചിരി വിശദമായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഈ ഗംഗയും യമുനയും രണ്ട് നദികൾ വന്നു ചേരുന്ന സ്ഥലത്താണ് ആക്ച്വലി ഈ അർദ്ധ കുംഭമേള നടക്കുന്നത്. അതിനെ പറയുന്നതായ സ്ഥലമാണ് പ്രഹാഗ്. പ്രഹാഗ് എന്നാണ് ആ പ്രോപ്പർ സ്ഥലത്ത് നിന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഗംഗ വരുന്നു, ഇവിടെ നിന്ന് യമുന വരുന്നു, രണ്ടുകൂടി യോജിച്ചാണ് ഒരുമിച്ച് വേറൊരു നദിയായിട്ട് വലിയൊരു നദിയായിട്ട് മാറി പോകുന്നത്. അപ്പം ഇതിൻ്റെ നടുക്കാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ശിവൻ്റെ വലിയൊരു പ്രതിമ. അത് ഡെറാഡൂണിലുള്ളതായ ക്ലോക്ക് ടവറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രതിമ കാണാം. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടില്ലാത്തതായ ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? സർക്കംസിഷൻ വാസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഏബ്രഹാം വാസ് സർക്കംസൈസ്ഡ്. അപ്പം ഇവർക്കറിയാം രാവിലെ 7 മണിയാകുമ്പോൾ, അപ്പം എത്ര പാവപ്പെട്ടവരാണെങ്കിലും അവരെവിടുന്നെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ ശരിയാക്കി വണ്ടി കയറി വരുവാൻ പറ്റത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നടന്ന് വേണമല്ലോ. നമ്മൾ ഈ ഇടയ്ക്ക് ആച്ചിൽ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ശബരിമലയിലാണെങ്കിൽ ഇത്ര ചില്ലുവാനം ആച്ചിലി കിലോമീറ്ററുകൾ നടന്ന് അവരെ ഫോളോ ചെയ്ത് അത്രയും കിലോമീറ്റർ ഫോളോ ചെയ്തൊരു പട്ടിയെപ്പറ്റിയും ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പം പൈസ ഇല്ലെങ്കിൽ പോലും ഇവരെന്ത് ചെയ്യും? നടക്കും. ഇനി അതുമാത്രമല്ല, ചിലരാഴ്ചയിൽ ഇത് റിച്വലായിട്ട് കാണുന്നവരുമുണ്ട്. കാര്യം ഹരിദ്വാറിൽ നിന്ന് അല്ല ഡെറാഡൂണിൽ നിന്ന് ഹരിദ്വാർ വരെ ദേ വുഡ് റോൾ, ദേ വുഡ് ബ്രൂസ് ദംസെൽഫ്. എത്രമാത്രം അവർ മുറിവേൽപ്പിക്കാമോ അത്രമാത്രം എന്ത് ചെയ്യും? അവരെ മുറിവേൽപ്പിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം എത്രമാത്രം ബ്രൂസ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്താണ് പുണ്യം കിട്ടുന്നത്. അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷം കറക്റ്റ് ഇവർ ഈ ഗംഗാനദിയിൽ വന്ന് മുങ്ങുന്നതിന് മുമ്പിട്ട് അവരുടെ ലിറ്ററേച്ചറിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യമുണ്ട്, നേക്കഡായിട്ട് നിങ്ങളുടെ ശരീരത്തിലുള്ളതായ രോമം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഷേവ് ഓഫ് ചെയ്യണം. ഷേവ് ഓഫ് ചെയ്തതിന് ശേഷം 7 മണിക്കുള്ളതായ അവിടെ ഒരു ബെല്ലടിക്കുമ്പോൾ ഈ രണ്ട് ഗംഗയും യമുനയും ചെന്ന് വന്നു ചേരുന്നതായ അർദ്ധ കുംഭമേള നടക്കുന്ന എക്സാക്ട് ആ പ്രോപ്പർ സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? മുങ്ങണം. മുങ്ങിക്കഴിഞ്ഞാൽ അവർ പറയുന്നതായ ഒരു കാര്യം, അപ്പം മുങ്ങുന്നതിന് മുമ്പിട്ട് ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്, ഈ ഷേവ് ചെയ്ത ഹെയർ മുങ്ങാൻ വരുന്നതിന് മുമ്പിട്ട് തന്നെ ഇത് എവിടെയൊക്കെ എറിഞ്ഞു കളയണം? ഈ അർദ്ധ കുംഭമേള നടക്കുന്ന ഈ രണ്ട് നദികൾ വന്നു ചേരുന്ന സ്ഥലത്ത് എറിഞ്ഞു കളയണം. അപ്പോൾ അവർ ചെറിയ അവർ പറയുന്നതായ ഒരു കാര്യം, അവരുടെ ലിറ്ററേച്ചറിൽ റെഡി എഴുതി വെച്ചിരിക്കുന്നതായ ഒരു കാര്യം, ഫോർ എവറി ഹെയർ ത്രോൺ ഇൻ ടു ദാറ്റ് വാട്ടർ യു ആർ പ്രോമിസ്ഡ് എ മില്യൺ ഇയേഴ്സ് റെസിഡൻസ് ഇൻ ഹെവൻ. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഇത് ഒരു ഇതായിട്ട് തോന്നും, ബട്ട് അവർ പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ദർ ആർ തൗസൻഡ്സ് അല്ല കോടിക്കണക്കിന് ആൾക്കാരാണ് 6 മാസത്തെ ഈ അർദ്ധ കുംഭമേളയ്ക്ക് വേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 6 മാസം അതുവഴി നമുക്ക് യാത്ര പോലും ചെയ്യുവാൻ പറ്റാത്തതായ രീതിയിലുള്ളതായ ജനമാണ്. അപ്പോൾ എവറി ഹെയർ ത്രോൺ ഇൻ ടു ദാറ്റ് വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് പ്രോമിസ്ഡ് ദാറ്റ് മില്യൻസ് ഓഫ് ഇയേഴ്സ് റെസിഡൻസ് ഇൻ ഹെവൻ. ആൻഡ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബ്രൂസ് ചെയ്യുന്ന അവർക്ക് കുഴപ്പമില്ല, മുറിവേൽപ്പിക്കുന്ന അവർക്ക് കുഴപ്പമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്നുള്ളതായ മോശം അവർക്ക് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ളതാകുന്ന ഒരു കാര്യമോടി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തും കിട്ടും, സ്വർഗത്തിൽ ഒരു പ്ലേസും അവർക്ക് ഉറപ്പാണ്. ഇനി അതുമാത്രമല്ല, ഞാൻ ആച്ചിൽ ഇതിനെപ്പറ്റി വായിച്ചപ്പോഴാണ്, ഞാൻ ബക്സറിൽ ഏകദേശം 7 മാസം ഉണ്ടായിരുന്നു ബീഹാറിൽ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ശവമടക്കുവാൻ പ്രാപ്തിയില്ലാത്തവരായതുകൊണ്ടായിരിക്കാം ഇഷ്ടംപോലെ ഡെഡ് ബോഡി ഇങ്ങനെ യമുനായിൽ കൂടി ഒഴുകി വരുന്നത് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് വായിച്ചപ്പോൾ ഇച്ചിരി കൂടി എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതിൻ്റെ ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നുകൂടി മനസ്സിലാക്കി. ഇനിയും ദേ വുഡ് ഗോ വൺ സ്റ്റെപ്പ് ഫർദർ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കറിയാം ഇവരാരാണെന്ന്, പാപികളാണെന്നറിയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്നുള്ളതായ മോശ വേണമെന്നും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ റോമാലേഖനം 1 മുതലുള്ളതായ അധ്യായങ്ങൾ പഠിച്ചു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, വെൻ ഗാഡ് ക്രിയേറ്റഡ് മാൻ ഹി പ്ലേസ്ഡ് ദ തോട്ട്സ് ഓഫ് എറ്റേണിറ്റി ഇൻ ദം, റൈറ്റ്? ദർ ആർ ടു വേയ്സ് എ പേഴ്സൺ ക്യാൻ നോ അബൌട്ട് ഗാഡ്. വി ഓൾറെഡി ടോക്ക്ഡ് അബൌട്ട് ഇറ്റ്. വാട്ട് ആർ ദോസ് ടു വേയ്സ്? യാ, വട്ട് ഇസ് ദറ്റ് കോൾഡ്? വട്ട് ഇസ് ദറ്റ് കോൾഡ്? ജനറൽ റവലേഷൻ, സ്പെഷ്യൽ റവലേഷൻ. അപ്പോൾ നോക്കണം. അപ്പോൾ ഹിന്ദുസ് ആണെങ്കിലും മുസൽമാനാണെങ്കിൽ പോലും, ജൈനിസം ആണെങ്കിലും സൊറാസിസം ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും, എവ്രി വൺ നോസ് ദറ്റ് ദർ ഈസ് എ ഫോഴ്സ് ഓഫ്, ദർ ഈസ് എ ഫോഴ്സ് ബിഹൈൻഡ് ദ ക്രിയേഷൻ, റൈറ്റ്? ദർ ഈസ് എ ഗോഡ്. അപ്പോൾ പാപികളാണെന്നുള്ളതായ ബോധം അവർക്ക് ഉണ്ട്. അപ്പോൾ പാപത്തിൽ നിന്നുള്ളതായ മോശം വേണമെന്നും അവർക്കറിയാം. അപ്പം ദേ വുഡ് ഗോ വൺ മോർ സ്റ്റെപ്പ് ഫർദർ. അപ്പോൾ ഈ ഷേവ് ചെയ്യുന്നതായ തുണി ഈ അർദ്ധകുംഭമേള നടക്കുന്ന സ്ഥലത്ത് എറിയുക മാത്രമല്ല, എന്നിട്ടും അവർ സാറ്റിസ്ഫൈഡ് ആകുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്നതായ ഒരു കാര്യമുണ്ട്. ദേ വുഡ് ഈവൻ ഓഫർ ദെയർ ലൈഫ്, വിച്ച് മീൻസ് ദേ വുഡ് ജസ്റ്റ് ജംപ് ഇൻ ടു ദർ എക്സാക്ട് പ്ലേസ് ആൻഡ് ദേ വുഡ് ഡൈ. അപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവരുടെ റെസിഡൻസ് ഇൻ ഹെവൻ ഇഫ് ദേ ആർ നോട്ട് ഷുവർ അബൌട്ട്, ഇഫ് ദേ ബിലീവ് ദാറ്റ്, ഇഫ് ദേ തിങ്ക് ദാറ്റ് ആക്ച്വലി യു നോ ദർ സിൻസ് വി ആർ നോട്ട് ഫോർഗീവൺ, സം പീപ്പിൾ വുഡ് ഈവൻ ജംപ് ഇൻ ടു ദാറ്റ് എക്സാക്ട് പ്ലേസ് വെയർ ദ അർദ്ധകുംഭമേള ടേക്സ് പ്ലേസ് ആൻഡ് ദേ വുഡ് നോ വൺസ് ദേ ഡു ദാറ്റ് they are absolutely, their place in heaven is fixed. അപ്പം ഇതേപോലെ അത്ര അന്ധമായി വിശ്വസിച്ച ഒരു കൂട്ടരായിരുന്നു ആര്? യഹൂദന്മാർ. അവരെ സംബന്ധിച്ചോളം സർക്കംസിഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ, when you say that we are not part of Israel, part of the nation of Israel എന്ന് പറഞ്ഞാൽ, അതല്ല ഞങ്ങളുടെ പിതാവ് അബ്രഹാം അല്ലെന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് സംതിങ് ദാറ്റ് വി കനോട്ട് അക്സെപ്റ്റ്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പം 3:1 നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ഇവർ ഈ യഹൂദന്മാരുടെ മനസ്സിലുള്ള ചിന്ത തന്നെ അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ അങ്ങ് വിവേചിക്കുക. 3:1 എന്തോ വായിക്കുന്നത് നോക്കണം. എന്നാൽ യഹൂദന്, അപ്പോൾ ഈ 2-ാം അധ്യായം നമ്മൾ പഠിച്ചു വന്നപ്പോഴേ പറഞ്ഞു, നീ യഹൂദനാണെങ്കിലും ജാതീയനാണെങ്കിലും ഇനി ആര് തന്നെയാണെന്ന് പറഞ്ഞാലും എന്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല? ജഡ്ജ്മെൻ്റ് ഓഫ് ഗോഡിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല. അപ്പം ഇവരുടെ ഈ ലീഗലിസ്റ്റിക് വ്യൂവിനെ ത്രാഷ് ഡൗൺ ചെയ്യുക ആര്? പൗലോസ്. അപ്പോൾ മനസ്സിലായിക്കോളും, 4-ാം അധ്യായത്തിൽ 25 വാക്യങ്ങൾ ഈ ഒരു വ്യക്തിത്വത്തെ തന്നെ പറയണമെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു അബ്രഹാം നിങ്ങൾക്ക് ഏതാണ്ട് വലിയൊരു പുള്ളിയാണ്, പക്ഷേ സർക്കംസിഷൻ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ദൈവം ഏതാണ്ട് പ്രത്യേക ഒരു രൂപമാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ടൊന്നും അല്ല, ഹീ വാസ് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. പിന്നെ നമ്മളിപ്പോൾ വായിച്ചത് 13 മുതൽ 25 വരെയുള്ളതായ വേദവാക്യങ്ങൾ വായിച്ച 2 കാര്യങ്ങൾ, ഹി വാസ് ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ് അലോൺ നോട്ട് ബൈ ലോ. പിന്നെ പറഞ്ഞിരിക്കുന്നു ഹി വാസ് ജസ്റ്റിഫൈഡ്, ഹി വാസ് സേവ്ഡ് ബൈ ഡിവൈൻ പവർ നോട്ട് ബൈ ഹ്യൂമൻ എഫേർട്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഇവർക്ക് ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ ദം, ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ ദം. അപ്പം നിങ്ങൾ, ഞാൻ ആക്ച്വലി ഹരിദ്വാറിൽ ഇത് ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ഇത്രയും ഈ ഹെയറൊക്കെ ത്രോൺ ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ സത്യം അറിയാവുന്നത് കൊണ്ടാണ്. വി നോ ദ ട്രൂത്ത് നൗ. വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് എ വെരി ഫൂളിഷ് തിങ്. പക്ഷെ നമ്മൾ അവിടെ പോയി കാണണം ഇവരുടെ ഭക്തി. എങ്ങനെങ്കിലും പാപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ വേണ്ടി, എങ്ങനെങ്കിലും സ്വർഗത്തിൽ ഒരു പ്ലേസ് കിട്ടുവാൻ വേണ്ടി, ദേ വുഡ് ഡു എനിത്തിങ്, ദേ വുഡ് ഡു എനിത്തിങ്. ആ ഒരു അഷുറൻസും കൊണ്ടാണ് ജീവിതം അർദ്ധകുംഭമേള നടക്കുന്ന ആ സ്ഥലത്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അവർ തിരിച്ച് എങ്ങോട്ട് മടങ്ങിപ്പോകുന്നത്? അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പം ഞാനവിടെ ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് വേണ്ടി പോകുമ്പോൾ, അപ്പം നമുക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി അറിയുവാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഇവരെന്ത് പോഷത്ര ഇത് ചെയ്യുന്നത്? അപ്പോൾ അവിടെ ഉള്ള ഞങ്ങൾ അവിടെ ഔട്ട്റീച്ച് മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഏകദേശം 75 ആൾക്കാരോളം ഹിന്ദു മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരുണ്ട്. അപ്പോൾ അതിലൊരു മോനുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് ആക്ച്വലി ചോദിച്ചു, കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹമുള്ളതുകൊണ്ട്, യുനോ വാട്ട് മേക്സ് ദം ടു ഡു ആക്ച്വലി. അപ്പം ആരാന്ന് പറഞ്ഞാലും ഇച്ചിരിയെങ്കിലും ഒരു കോമൺ സെൻസ് ഉപയോഗിക്കത്തില്ലയോ? അപ്പോൾ ആ മകൻ പറഞ്ഞതായ ഒരു കാര്യം, പാസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ പിടിച്ചലക്കുന്ന ഒരു പ്രത്യേക ഒരു നേച്ചർ ഫോഴ്സ് ഉണ്ട്, അവിടെ ഒരു നേച്ചർ ഫോഴ്സ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇപ്പം നോക്കണം, കോടിക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ കോടിക്കണക്കിന് സ്വാമിമാർ വന്നുണക്കാം. ഓരോ അമ്പലങ്ങളുടെ സൈഡിലൊക്കെ ഇങ്ങനെ അങ്ങ് ഇരിക്കുക, താമസം പോലെ എന്ത് ചെയ്യുക? അപ്പം ഇവരുടെ നടുവിൽ വന്ന് ഈ മനുഷ്യർക്ക് എന്തൊക്കെ ചെയ്യാമോ, എന്തൊക്കെ പൂജ അർപ്പിക്കാമോ, എത്രയൊക്കെ പൈസ കൊടുക്കാമോ, ഇതെല്ലാം ചെയ്യും. എന്നിട്ട് ഫൈനലായിട്ട് ചെയ്യുന്ന കാര്യമാണ് 7 മണിക്ക് ബെല്ലടിക്കുമ്പോൾ വന്ന്. അപ്പോൾ അദ്ദേഹം ആ പയ്യൻ പറഞ്ഞതായ കാര്യം, നമ്മൾ അതിനകത്ത് കയറിയ ഈ റിവറിനപ്പുറം നമ്മൾ പാസ് ചെയ്താൽ, അപ്പോൾ ഇതിൻ്റെ ഈ റിവറിൻ്റെ ഇപ്പുറത്തൂടാണ് ബസ്സുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല വ്യൂ ആണ്, ഇതെല്ലാം കാണാം. അപ്പം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമല്ലോ, ആക്ച്വലി ദൈവം എവിടാ വെളിപ്പെടുന്നത്? മലയുടെ മുകളിൽ. എന്ത് ചെയ്യും? അപ്പോൾ അതേപോലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇവരെന്ത് ചെയ്യും? ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പിട്ട് എത്രമാത്രം കിലോമീറ്ററുകൾ നടന്ന് ആ അമ്പലങ്ങളെല്ലാം ചുറ്റി പ്രാർത്ഥിക്കാമോ, എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യം, ഈ പാലത്തിനപ്പുറം കടന്നാൽ ഒരു പ്രത്യേക ശക്തി ഇവരെ ഞാൻ കൺട്രോൾ ചെയ്യുക. അപ്പം നേച്ചർ ഫോഴ്സസ് ഉണ്ടോ? നേച്ചർ ഫോഴ്സസ് ഉണ്ടോ? യാ, നമ്മൾ പറയുക ആക്ച്വലി ആ നമ്മൾ ആത്മാവിൽ സഞ്ചരിച്ചാൽ മതി, ഇതൊന്നും നമ്മളെന്ത് ചെയ്തില്ല. അത് ശരിയാ, അത് ശരിയായ കാര്യം. ആത്മാവിൽ നമ്മൾ സഞ്ചരിക്കണം. ആത്മാവിൽ നമ്മൾ സഞ്ചരിച്ചാൽ ഇതൊന്നും എന്ത് നമ്മളിത് അഫക്റ്റ് ചെയ്യത്തില്ല, ഉറപ്പായിട്ടുള്ളതായ കാര്യം. പക്ഷേ ആത്മാവില്ലാത്തവൻ അങ്ങോട്ട് കയറുമ്പോളേ ഇവനെ ഈ സംഗതി പിടിക്കുക, പിന്നെ എന്തും ചെയ്യുവാൻ അവരെന്ത് ചെയ്യത്തില്ല, മടിക്കത്തില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ദേൻ അവരെ സംബന്ധിച്ചിടത്ത് ഇത്ര മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പാപികളാണെന്നുള്ളതായ ബോധ്യം അവർക്കുണ്ട്, പാപത്തിൽ നിന്ന് മോക്ഷം വേണമെന്നും ഉള്ളതായ ആഗ്രഹവും അവർക്കുണ്ട്. പിന്നെ അതുമാത്രമല്ല, തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അടുത്ത ഒരു വർഷം ജീവിക്കുവാനുള്ളതായ, നമ്മളിവിടെ പറയുമല്ലോ കർത്താവെ നമ്മളിവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ അടുത്ത ആഴ്ച ജീവിക്കുവാൻ വേണ്ടിയുള്ള. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ അമ്പലത്തിൽ കയറുമെന്നുപോലും അറിയത്തില്ല. അവരെ സംബന്ധിച്ചുള്ള അടുത്ത ഇനി അർദ്ധകുംഭമേള നടക്കുന്നിടം വരെയുള്ളതായ ആ പവർ വേണം. ഇതിൽ നിന്നുള്ളതായ ഒരു ഒരു പ്ലേസ് അവർക്ക് ഉറപ്പാക്കണം. ഇത് മാത്രമേ ഉള്ളൂ അവരുടെ ഫോക്കസ്. അപ്പോൾ അത്രമാത്രം അന്ധതയിൽ ജീവിക്കുന്നതായ ഒരു കൂട്ടർ, ഇതേപോലുള്ള ഒരു കൂട്ടരായിരുന്നു യഹൂദന്മാർ. അപ്പോൾ അവരതിന് എക്സാമ്പിളായിട്ട് വെച്ച് ആരാ? അബ്രഹാം. അപ്പോൾ അവർ വിചാരിച്ചു, അബ്രഹാം നോവേ അദ്ദേഹത്തിൻ്റെ ഈ ഹ്യൂമൻ എഫോർട്ട് കൊണ്ട്, അതിൽ ദൈവമെന്ന് പറയുന്നതായ നോ, ഹീ ലിവ്ഡ് എ ഗുഡ് ലൈഫ്. നല്ലൊരു ലൈഫ് ആര് നയിച്ചത്? അബ്രഹാമിൻ്റെ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് മാത്രമാണ് ആർക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നീതീകരിക്കുവാൻ കഴിഞ്ഞത്? അബ്രഹാമിന് നീതീകരിക്കപ്പെടുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ചിന്താഗതി, ഈ പ്രസംശം വെച്ചിരിക്കുന്നതായ ഒരു സമൂഹത്തെ, അവരുടെ ചിന്താഗതിയെ അടിച്ചമർത്തുവാൻ വേണ്ടി, അടിച്ചമർത്തുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, ഇത് ചിതറിപ്പാർക്കുന്ന ഹോംസ് ചേർച്ചസാണ് ഇവരിൽ ഇവർ. അപ്പം ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ സംഗതികൾ എന്തുണ്ട്? ഇങ്ങനെയുള്ളതായ സംഗതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമാക്കി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്, അബ്രഹാം വാസ് നോട്ട് ജസ്റ്റിഫൈഡ് ബൈ ഹ്യൂമൻ എഫേർട്ട് ബട്ട് ബൈ ഹ്യൂമൻ ഡിവൈൻ പവർ. ആൻഡ് ഹി വാസ് ജസ്റ്റിഫൈഡ് നോട്ട് ബൈ ലോ, എന്താ, ബട്ട് ബൈ ഗ്രേസ്. ആൻഡ് ഒന്നാമത്തത്, ഹി വാസ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ വർക്സ്. നിങ്ങളിതെല്ലാം ഓർത്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ റോമർ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ഈ പവർ പോയിന്റ്സിൻ്റെ സ്പിരിറ്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ഈ പവർ പോയിന്റ്സ് കൊണ്ട് ആക്ച്വലി അപ്പം നമ്മൾ ഇനിയും നമ്മളൊന്ന് ചിന്തിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ സിറ്റുവേഷൻ, നമ്മൾ വളർന്നു വന്നതായ സിറ്റുവേഷൻസ് നമ്മൾ നോക്കി. There are actually so many things actually we think actually, you know, we would have a favor from God. ഇപ്പം നമുക്ക് ഹിന്ദുസിനെ നോക്കുമ്പോൾ നമുക്ക് അയ്യോ ഇച്ചിച്ചിയ, അവരെന്തോ ഫൂളിഷ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് അറിയാമെന്ന വിശ്വാസം, അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുക, ചെയ്യുക, അതിനവരെന്തും ചെയ്യും. കോടികൾ എറിയണമെങ്കിൽ അവരെറിയും. ശരീരത്തിൽ രോമം പോകുന്നതോ അനിയും ജീവൻ പോയാൽ പോലും. അപ്പോൾ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി പറഞ്ഞാലൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ഞങ്ങളുടെ ആരാ, ഞങ്ങളുടെ പിതാവ്. അബ്രഹാം വാസ് സർക്കംസൈസ്ഡ്. ഇതൊന്നും ഒരു അവർക്കെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ഇനി അതല്ല, അവരുടെ മിഡ്രാഷിൽ, അവരുടെ ജൂയിഷ് ലിറ്ററേച്ചറിൽ എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്, സർക്കംസൈസ്ഡ് ആയ ഒരു വ്യക്തി ഒരു കാരണവശാലും ഇവിടെ പോകത്തില്ല. നിങ്ങൾ ഈ കണക്ഷൻസ് എല്ലാം നോക്കണം, ഹിന്ദുയിസത്തിലുള്ളതും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം. ഇനിയും വേറൊരു കാര്യം നടക്കണം, ഈ ജുഡായിസം കേട്ടിട്ടുണ്ടോ? ജുഡായിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ, ഇന്ന് നമ്മൾ പറയുമല്ലോ ഹിന്ദുസ്, ഹിന്ദുസ് ഒരു ഭയങ്കര ഇന്ന് ക്രിസ്തീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു 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 ഗ്രൂപ്പ് തന്നെ. അത് നമ്മൾ ജനറലായിട്ട് പറയും കേട്ടോ. അപ്പം ഈ ഹിന്ദുയിസത്തിൽ തന്നെ ആക്ച്വലി ഹൈപ്പർ, ഇന്നിപ്പോൾ പറയുക ഹൈപ്പർ കാൽവിനിസം എന്നൊക്കെ പറയുന്ന കണക്ക് ഹൈപ്പർ ഹിന്ദുയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ അവരുടെ മതത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ എന്ത് ചെയ്തില്ല, അവർ മടിക്കത്തില്ല. ആ ഒരു ഗ്രൂപ്പ് ആക്ച്വലി ഈ ക്രിസ്ത്യൻസിനെ എന്ത് ചെയ്യുന്നത്, പെർസിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് അങ്ങനെയുള്ളതാകുന്ന ഒരു സെക്ട് പോലെ ആ സമയത്തുണ്ടായിരുന്നതായ ഒരു റിലീജിയസ് സെക്ടായിരുന്നു ജുഡായിസം. ഇവൻ കർത്താവ്, നമ്മളതാ ഈ സിനോപ്റ്റിക്കും ജോനൈൻ ഗോസ്പെൽസ് ഒക്കെ വായിക്കുമ്പം നമ്മൾ വെറുതെ വായിച്ചു വിടരുത്. ദർ ആർ വെൻ ജീസസ് സേസ് നോ, ഇവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. അപ്പോൾ ചുമ്മാ അങ്ങ് പറയുമല്ല, അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 676 തോറായും കാണാപ്പാടോ. ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി ആദ്യമേ ചെയ്ത് കൂട്ടർ വന്നായിരുന്നു, പരീശന്മാർ വന്നായിരുന്നു. അപ്പോൾ അവർ, അവർക്ക് കാര്യം നടക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവരിവിടെ അടുത്ത കൂട്ടരെ കൊണ്ടുവന്നു, ആരാ, സദൂക്കിയർ. അവരുടെ മുന്നിലും യേശു താണു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വായ അടച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേന് മൂന്നാമതൊരാളെ കൊണ്ടുവന്നു, ആരാ, ഒരു വൈദ്യനെ കൊണ്ടുവന്നു. അപ്പം ഓക്കെ, ഞങ്ങളെ കൊണ്ടോ പറ്റുന്നില്ല, സദൂക്കിയരെ കൊണ്ടും പറ്റുന്നില്ല. എന്നാൽ ഇനി ഇത് മനഃപ്പാടമായിട്ട് അരച്ച് കലക്കി പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയും കൊണ്ടുവരാം, വൈദികനെയും കൊണ്ടുവന്നു. അപ്പം നോക്കണം, ദൈവം മുന്നിൽ നിന്നിട്ട് പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തുമാത്രം അന്ധതമസിലായിരുന്നു, അന്ധതയില്ല ഇവർ ജീവിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ഗ്രേസ്. ഇത് ഈ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഗ്രേസ് എന്ന് പറയുന്നത്, ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്തു, വിശ്വാസത്താൽ അക്സെപ്റ്റ് ചെയ്ത് വായകൊണ്ട് ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതത്തെ ഭരമേൽപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രീലി ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണ് എന്ത്? സാൽവേഷൻ. ബട്ട് അതിനൊരു ഔട്ട് വർക്കിംഗ് മാനിഫെസ്റ്റേഷൻ ഉണ്ട്, അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ പേര് പറയത്തില്ല, നമ്മുടെ നാട്ടിലുള്ളതായ ഒരു ന്യൂജൻ ചർച്ച്. അപ്പോൾ ഈ ന്യൂജൻ ചർച്ചിൽ കൂടി അവർ യേശുവിൻ്റെ മാർഗത്തെ അറിഞ്ഞു, രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നു. അപ്പം ഇന്ന ഗോഡ് വർക്ക്സ് ഇൻ ഓൾ ദോസ് ചർച്ചസ്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ അവർക്ക് തന്നെ മനസ്സിലായി, ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കി, ദിസ് വാസ് നോട്ട് ഗോയിങ് ഇൻ ടു ദ റൈറ്റ് ഡയറക്ഷൻ. അപ്പോൾ അതിൽ പോകുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, പാസ്റ്ററെ കർത്തൃമേശയ്ക്കൊക്കെ ആക്ച്വലി ഇപ്പോൾ ഈ ആൻറ്റി അപ്പുറത്തിരിക്കുക, അപ്പം അപ്പുറത്തിരിക്കുന്ന വ്യക്തി കർത്തൃമേശയ്ക്ക് എന്ത് ചെയ്യുക? കർത്തൃമേശ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിച്ചു, ബാക്കി ആർക്ക് കൊടുക്കുക? പിള്ളേർക്കും കൊടുക്കുക. അപ്പം സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ഫോർ ദം ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, ഇൻഫൻറ്റ് ബാപ്റ്റിസം എന്തുകൊണ്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇൻഫൻറ്റ് ബാപ്റ്റിസം, കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ എവിടെ പോകണം? ഇപ്പം യഹൂദന്മാരുടെ വ്യൂ എന്തുമായിരുന്നു? സർക്കംസൈസ്ഡ്. എത്രാം ദിവസമാണ് പരിചേദന ഏൽക്കണ്ടേ? വൈ? നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ആക്ച്വലി, മിഡ്രാഷ്. യാ, ദേ ഡോണ്ട് ഗോ ടു. അപ്പോൾ സർക്കംസൈസ്ഡ് ആയ ഒരു വ്യക്തി, അബ്രഹാം ഓൾറെഡി പടിവാതിൽ നിൽക്കുക, ഹി മേക്ക് ഷുവർ they will not go to. അപ്പം ഇന്നത്തെ നമ്മുടെ കൾട്ടിക് ഇത് നോക്കി നമ്മൾ നോക്കണം. അപ്പോൾ ഇൻഫൻറ്റ് ബാപ്റ്റിസത്തിൽ കൂടി അവർ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദ മേക്ക് ഷുവർ ദറ്റ് ഇവൻ ഇഫ് സം ഹൗ ദ ചൈൽഡ് ഡൈസ്, ഹി ഓർ ഷീ ഷുഡ് നോട്ട് ഗോ ടു. സോ ഇൻഫൻറ്റ് ബാപ്റ്റിസം പ്രോമിസസ് വാട്ട്? ഹെവൻ. നമ്മൾ ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചേ. ഇനി നമ്മളുടെ ഒരു പെന്തക്കോസ്റ്റൽ സിനാരിയോയിലോട്ടൊന്ന് വന്നേ. എന്താ ഷോ? നമ്മുടെ പെന്തക്കോസം, നമ്മൾ ഇതിനെ ചുമ്മാ നമ്മൾ ദൈവജനം പഠിച്ച് അങ്ങ് പോകരുത്. ഇനിയെങ്കിലും നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് തുറക്കണം. ഇനിയും നമ്മൾ കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പം നമുക്കെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാണ്. കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും ദൈവം നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. റൈറ്റ്? വാട്ട് വാസ് സം ഓഫ് ദ തിങ്സ് ദാറ്റ് വി തോട്ട് വുഡ് മേക്ക് അസ് ഹോളി? വാട്ട് വാസ് സം ഓഫ് ദ തിങ്സ്? എന്തുങ്ങളെ? ദാറ്റ് ഈസ് ട്രൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പി സി എങ്കിൽ പറഞ്ഞതൊക്കെ ഒരു രണ്ടാമത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? ഒരു പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ആ, നമ്മൾ ആക്ച്വലി ഹോളി അല്ലെന്നല്ല, നമ്മൾ ആക്ച്വലി ഹോളിയാ. ആരിൽ കൂടി നമ്മൾ ഹോളിയാ? ഈ മേജറൊന്നും നിങ്ങൾ മറന്നു പോകരുത്. അപ്പം ദൈവം നമ്മളെ നോക്കുന്ന ഡയറക്ടറല്ല, നമ്മളെ ദൈവം ഡയറക്ടർ നോക്കി നമ്മൾ പോയി. അപ്പം ആരിൽ കൂടി നമ്മളെ ദൈവം നോക്കുന്നേ? സോ ഹീ സീസ് എസ് ഹോളി. യെസ്, യെസ്. അപ്പം നമ്മൾ അങ്ങനെ പറയാവൂ, നമ്മുടെ മീഡിയേറ്റർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. യെസ്. അപ്പം ഡയറക്റ്റ് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഇത് മനസ്സിലാക്കിക്കൊള്ളണം, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മീഡിയേറ്ററായിട്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഈ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മീഡിയേറ്ററായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഏത് സമയത്തും നമുക്ക് എവിടെ കടന്നു ചെല്ലാനുള്ളതായ, അല്ല നമുക്ക് പറ്റത്തില്ല. സോ കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ടല്ലേ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് യാഗമായി തീർന്നത്. മൂന്നാം നാൾ ഇനോ അപ്പനെ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ആക്ച്വലി വി ആർ ഹോളി. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളില്ലെന്നല്ല നമ്മൾ പറയുന്നത്, ബട്ട് വീഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും ദ മൊമെൻ്റ് ആക്ച്വലി പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിച്ച് വിളിച്ചുണർത്തി നമ്മൾ ആരിലേക്ക് പിന്നെയും പോകുന്നു, ദൈവത്തെങ്കിലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും കടന്നു ചെല്ലുന്നത്. അപ്പം വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഹോൾഡ് ഓൺ ടു ദാറ്റ് വി തിങ്ക് മേക്ക് അസ് ഹോളി? യാ, ഗോയിങ് ടു ചർച്ച്, ഫാസ്റ്റിംഗ്, പേയിങ് ടൈത്ത്. എനിക്ക് കേൾക്കേണ്ടതൊന്നും നിങ്ങൾ പറയുന്നില്ല, എല്ലാം തീർന്നതാ. ആ യാ, പിന്നെ ഈ സംഗതികളൊന്നും ഇടാതെ, ആ ആ വൈറ്റ് ഷർട്ട്, ഞാൻ ഐപാസി വന്നതിന് ശേഷം ഞാൻ വെള്ളയിടാൻ തുടങ്ങി. ക്ലീൻ ഷേഫ്, യാ യാ, ദേർ വാസ് സോ മെനി തിങ്സ്. നമ്മളിതൊന്നും തെറ്റല്ല, നല്ലതല്ല പറയുന്നത്. ഇതൊന്നും നമ്മൾ ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയോട് യഥാർത്ഥമായി ഇടപെട്ടാൽ യു ഷുഡ് ഡു ഓൾ ദോസ് തിങ്സ്. ഐ ഹാവ് നോ പ്രോബ്ലം. ലെറ്റ് മീ ടെൽ യു അനദർ എക്സ്പീരിയൻസ്. ഞാൻ ഈ സുവിശേഷ വേല തുടങ്ങിയിട്ട് ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ച് വളർത്തപ്പെട്ടെങ്കിലും ഈ പാസ്റ്ററൽ മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിട്ട് ദിസ് ഈസ് മൈ ഫോർത്ത് ഇയർ. അപ്പം എൻ്റെ ആദ്യ സമയങ്ങളിൽ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഐ വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ലോഡ് സപ്പർ. വായ്, അത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇതിൽ ഈ അപ്പത്തിൽ മുട്ടയുടെ അംശമുണ്ട്, സോ ഐ വോണ്ട് ബി ഏബിൾ ടു. ഞാനപ്പോൾ എടുത്ത് ചോദിച്ചു, ആൻറ്റി ഇത് ദൈവം തന്നെ പറഞ്ഞതാണോ? അത് ദൈവം എന്നെ ഒരു വ്രതത്തിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ എനിക്ക് വേണ്ടി ഇത് മാറ്റി ഒരു പ്രത്യേക ബ്രെഡ്, നമുക്ക് തന്നെ അറിയുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ റെഡിയാകുന്നത്. ഞാൻ പറഞ്ഞ ആൻറ്റിയോട് ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനും ഒന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത ആഴ്ച ആൻറ്റിയോട് പറയാം. അപ്പം ഞാൻ അവിടെ ഉള്ള, അപ്പം ഈ സംഗതി അറിയാവുന്ന, അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ മാത്രം ഫേസ് ചെയ്യുന്നൊരു കാര്യമാണോ? അപ്പം നമ്മൾ അവിടെ അറിയാവുന്ന രണ്ട് മൂന്ന് പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിന് മുമ്പിട്ടിരുന്ന ദൈവദാസന് ഈ സെയിം പ്രശ്നം കൺഫ്രോണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾ അവിടെ എന്തില്ലായിരുന്നു, കർത്താവിൻ്റെ മേശ. അപ്പം ഞാനപ്പം രാജുവോടും പറഞ്ഞു, വാട്ട് ഈസ് ദിസ് ആക്ച്വലി, ഇനോ ഇത്രമാത്രം ഒരു ഭക്തി, ഇത്രമാത്രം ഒരു വ്രതം, അതൊരു ഇനോ ഒരു നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ആ സമയത്തിനെ ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ പി എൽ പാസ്റ്ററുകളോ അല്ലെങ്കിൽ ബെൻറ്റങ്ങളോ അല്ലെങ്കിൽ മമ്മിയോ ആരെങ്കിലും എന്നോട് പറയുക, പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാര്യം ദൈവം, അപ്പം നമുക്ക് അത് അത്ര കട്ട് ആൻഡ് ഷോർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവം ആരോട് വേണമെങ്കിലും സംസാരിക്കും. അപ്പം ഞാനും പ്രാർത്ഥിച്ചു, ഞാൻ പറഞ്ഞു കർത്താവേ അങ്ങനൊരു, അപ്പോൾ ഏകദേശം ഒരു വെള്ളിയാഴ്ചയൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് പ്രാർത്ഥിച്ചപ്പോൾ കൺഫർമേഷൻ കിട്ടി, ദിസ് വാസ് നോട്ട് ഫ്രം ഗോഡ്. അപ്പം ഞാൻ തന്നെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ആൻറ്റിക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ആയപ്പോൾ ശനിയാഴ്ച വൈകിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു, പാസ്റ്റർ യു നോ വി വുഡ് ലൈക്ക് ടു വിസിറ്റ് യുവർ ഹൗസ്. പറഞ്ഞു ഓഫ് കോഴ്സ് പ്ലീസ് കം. വന്നു കഴിഞ്ഞപ്പോൾ ആൻറ്റിയുടെ വായിൽ നിന്ന് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സോറി, ആക്ച്വലി ഐ മെൻഷൻ ദാറ്റ്. ഞാനും പ്രാർത്ഥിച്ചു, ദൈവം എന്നോട് വീണ്ടും ഇടപെട്ടു, ദർ ഇസ് നത്തിങ് റോങ്. മുട്ട ഏതാണ്ട് ആ ഒരു ഒരു സംഗതി ഉണ്ട്, നമ്മുടെ ഒരു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം എന്തുവാ, ആ എന്താണ്ടൊരു സംഗതി, മുട്ടയാണോ ആന്നല്ലയോ, യാ എന്തോ ആ ആൻറ്റി എന്നോട് അങ്ങനെ പറഞ്ഞേ. നമ്മൾ പക്ഷേ ഇതൊന്നും നോക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാ, അപ്പം നമ്മളീ ഭക്തി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടുണ്ടുണ്ടുണ്ട്, വെരി വെരി ട്രൂ. ഇനി അതല്ല, ചിലവർക്ക് അലർജി ഉള്ളത് കാരണം, ഇപ്പം ഞങ്ങളുടെ മമ്മിയൊക്കെ ഇരുന്ന ഫിലദൽഫിയ ചർച്ചിലെ പാസ്റ്റർ, ഹീ മേക്ക് സെപ്പറേറ്റ് ബ്രെഡ്, കാരണം അലർജിയുടെ വിഷയങ്ങളുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആക്ച്വലി കുഞ്ഞുങ്ങൾക്ക് അതൊരു ഇതാകാതെ ഇരിക്കാൻ വേണ്ടി, അതുകൊണ്ട് ദർ ഇസ് നത്തിങ് റോങ്, ദർ ഇസ് നത്തിങ് റോങ്. ഞാൻ പറഞ്ഞേ, മാനുഷികമായി നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചില റൂൾസ്, ചില റൂൾസ്, ഈ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വ്യക്തി യേശുവിനെ അറിയുന്നതിന് ഭയങ്കര തടസ്സമാണ്. ഇപ്പോൾ ഓർണമെൻറ്റിൻ്റെ കാര്യം തന്നെ, ദൈവം നമ്മളോട് പറഞ്ഞാൽ ദർ ഇസ് നത്തിങ് റോങ്. ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു റിങ് ഇട്ടുകൊണ്ട് നടക്കുക, റിങ് ഇട്ടുകൊണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു, നീ റിങ് ഇടുന്ന സമയം നീ വീട്ടിൽ നിന്ന് പുറത്താണ്. അത് കേൾക്കുമ്പോഴേ പിന്നെ നമുക്ക് റിങ്ങും വേണ്ട, നമുക്കൊന്നും വേണ്ട. അപ്പം നമ്മളെ സംബന്ധിച്ചോട്ട് ഇപ്പോൾ ഇനിയും റിങ്ങോ ഇനി അതല്ല, ഇഷ്ടംപോലെ സാധനം വന്നെന്ന് നമുക്കിതിനോടൊന്നും ഇപ്പം എന്തില്ല, ഒരു താല്പര്യം. ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയം, രാജിയൊക്കെ ആക്ച്വലി അമേരിക്കയിൽ 10-17 വർഷം നടന്നു. ഞാൻ വിചാരിച്ച്, യൂഷ്വലി അമേരിക്ക നടക്കുന്നൊരു സംഭവമാണ് കല്യാണം കഴിഞ്ഞ ഉടനെ പിള്ളേരെല്ലാം എന്ത് ചെയ്യും, അതുവരെ അവർ പിടിച്ചു നിൽക്കും, അതുവരെ അവർ പിടിച്ചു നിൽക്കും, പേടിച്ച് അപ്പനെ അമ്മയും പേടിച്ച്. ദ മൊമെൻ്റ് അവർ കല്യാണം കഴിച്ച് പുറത്ത് ചാടും, ഇംഗ്ലീഷ് ചർച്ചിൽ പോവും, പിന്നെ അവർ പിന്നെ എത്ര പിക്ചറാണ് ഫേസ്ബുക്കിൽ, അവർ മേക്ക് ഷുവർ ചെയ്യും ഇതെല്ലാവരും ഒന്ന് കാണണമെന്ന്. ഐ ട്രൂലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദർ. എടാ, അത്ര ആഗ്രഹമാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കണ്ടു, ആരാ ഇവിടെ പ്രിവെൻ്റ് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദർ ആർ സോ മെനി തിങ്സ്. ഇനി നിങ്ങൾക്കറിയാമോ, ക്യൂടെക്സ്, ആ ഇനെന്ത് പറയുന്നത്, അയ്യോ നാട്ടിലൊക്കെ ആക്ച്വലി ഇതൊരു ഭയങ്കര സംഭവങ്ങളായിരുന്നു ഇതൊക്കെ. ഇപ്പം നെയിൽ പോളിഷ്, ആ അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമായിരുന്നു നാട്ടിൽ. ഇന്ന് നമ്മുടെ പിള്ളേർ ഇതിട്ട വിഷയമാണ്, പക്ഷെ നമ്മുടെ ആൻറ്റിമാർ ഈ സംഗതി ഏകദേശം വരത്തുള്ളൂ. ആർക്കാ, നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ ഒരു മാല ഇട്ടാലോ ഒരു മോതിരം ഇട്ടാലോ മാതാപിതാക്കൾക്ക് വലിയ വിഷയമാണ്, പക്ഷെ അവരുടെ നഖത്തേൽ ഈ സംഗതി തേച്ചുകൊണ്ട് വരുമ്പം ഒരു കുഴപ്പമില്ല. എന്തോ ഐ വോണ്ട് ഓൾ ഓഫ് അസ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ മാനുഷിക നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഇതെല്ലാം വലിയ തടസ്സങ്ങളാണ്, വലിയ തടസ്സങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ യഹൂദന്മാർ എന്തൊരു ടീമംഗങ്ങളാണ്, സർക്കംസിഷൻ, ദൈവം അവരുടെ മുമ്പിൽ നിൽക്കുക, തോറ ഇവർക്ക് എന്ത്, ഇവരൊക്കെ എന്തോ ഇതിൻ്റെ കുഴപ്പമാണ്. ഹിന്ദുയിസം നമ്മളെല്ലാം മുമ്പേ ചിരിച്ചല്ലോ, ഇവരെന്തോ ഫൂളിഷ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിലൂടെ നമ്മൾ നോക്കണം, നമ്മൾ അറിയാത്ത ഇഷ്ടംപോലെ സംഗതികൾ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുക. പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, വൈദികനായ പരീക്ഷൻ ചെന്ന് ചോദിച്ചു, വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ്, അത് യാക്കോവ് പറയുന്നത് എന്ത് കൽപ്പനയായിട്ടാ, രാജകീയ ന്യായ പ്രമാണം, റോയൽ കമാൻഡ്മെൻറ്റാ. ഒന്നാമത്തെ കൽപ്പന പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, രണ്ടാമത്തെ കൽപ്പന യാക്കോവ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് രാജകീയ ന്യായ പ്രമാണം, റോയൽ കമാൻഡ്മെൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വി ഡോണ്ട് ഗിവ് എനി വാല്യൂ. വാട്ട് ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വി ഗിവ് മച്ച് വാല്യൂ. ദിസ് ഈസ് എ പ്രോബ്ലം, ദിസ് ഈസ് മെയിൻലി എ പ്രോബ്ലം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവേ എനിക്ക് എൻ്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, എനിക്ക് എൻ്റെ കൂട്ടു സഹോദരന്മാരെ സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ട് ഗ്രേസ്, ഗ്രേസിൽ കൂടിയാണ് നമുക്ക് ഈ സാൽവേഷൻ എന്ത് ചെയ്യുന്നത്, ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും മറന്നു പോകുക, ഔട്ട് വർക്കിംഗ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ട്രൂ ജസ്റ്റിഫിക്കേഷൻ എപ്പോഴും ഉണ്ട്, ആർക്ക് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യം കൺവെൻഷൻ നടന്നപ്പം പപ്പ ഫ്രണ്ടിൽ നിന്ന് കണ്ണു കാണിക്കാൻ നമ്മൾ പെട്ടെന്ന് മുന്നിൽ പോകും, സമർപ്പിക്കും, പിന്നെയും പോകും. ഒരു മാസം കഴിയുമ്പോൾ അടുത്ത കൺവെൻഷൻ നടക്കും, കണ്ണു കാണിക്കും, നമ്മൾ ഫ്രണ്ടിൽ പോകും പ്രാർത്ഥി. അല്ലെ പിന്നെ ഇതോണക്കായി പോകും. When you know that you had a true encounter, appo encounter inde manifestation eppol undaganam, adana kanya aiche pc engal paranja unakku aa progressive sanctification kudi nammal ponam, progressive sanctification kudi nammal ponam. So Paul make sure that his salvation ennu parayunnathu മാനുഷികമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ അല്ല. അത് ദൈവത്താൽ സംഭവിക്കുന്ന ഒരു കാര്യം, വിശ്വാസത്താൽ, ഗ്രേസിനാൽ, ഡിവൈൻ പവറിനാൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടേ നിർത്താം. നമ്മൾ മുമ്പേ പറഞ്ഞു, നമുക്ക് നമ്മുടെ ലൈഫിൽ ആറ് ലൈഫിലെ വീഴ്ച സംഭവിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, കർത്താവിനോട് കൂടുതലായിട്ട് അടുക്കണമെന്നും വളരണമെന്നും ആഗ്രഹിക്കുന്നവന് ഏറ്റവും വലിയ അറ്റാക്ക്, ഏറ്റവും വലിയ അറ്റാക്ക് അത് കുടുംബത്തെ അവൻ ആദ്യമേ കയറി പിടിക്കുന്നത്. കുടുംബത്തെ അവൻ ആദ്യമേ കയറി പിടിക്കുന്നത്. ഒരു ദൈവിക പ്രവൃത്തി നടക്കുന്നതിന് മുമ്പേ അവന് ഇതെല്ലാം അവന് സെൻസാവും. അവൻ എങ്ങനെങ്കിലും കുടുംബത്തെ, അപ്പം നിങ്ങൾ ചിന്തിക്കുക, പക്ഷെ ഞാനും എൻ്റെ ഭാര്യയുമായി ഒരു കുഴപ്പമില്ല, അപ്പോഴേ മനസ്സിലാക്കണം യു ആർ ഔട്ട് ഓഫ് ട്രാക്ക് ആണ്, യാതൊരു ഡൗട്ടും ഇല്ല, ഔട്ട് ഓഫ് ട്രാക്കില്ല. എന്നാൽ നീ പ്രാർത്ഥിച്ചേ, ഒരു രണ്ട് മണിക്കൂറിൽ നിന്നൊരു പ്രാർത്ഥിച്ചേ, അപ്പോഴേ അച്ഛൻ പറയും ഓ ഇപ്പോൾ പെട്ടെന്നൊരു പ്രാർത്ഥന തുടങ്ങിയേക്കുന്നു. അല്ലേ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ, അപ്പോൾ അമ്മ പറയും, അപ്പോൾ പിള്ളേരപ്പുറത്ത് ഓ മമ്മിക്ക് ഇത്രയും നാളും പ്രാർത്ഥിക്കണം, ഇപ്പോൾ എന്തോ പ്രാർത്ഥനയാ, ആ പെട്ടെന്നൊരു മാറ്റം എന്തുവാ. അപ്പോൾ ക്രിട്ടിസിസം വേറെ എങ്ങൊന്നും സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്നത് ആദ്യമേ. അപ്പോൾ ദൈവവുമായി അടുക്കണമെന്ന് ആഗ്രഹമുള്ളതിന് എപ്പോഴും ഈ സ്പിരിച്വൽ അറ്റാക്ക് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നതായ സംഗതി ഇല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:9 മുതലായി ഇങ്ങോട്ട് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അതിലെ അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ സ്വർലോക അധിപതികളോടുമാണ്. അപ്പം അങ്ങനൊരു സംഗതി ഉണ്ട്. അപ്പോൾ ഈ ഈ സംഗതി നമ്മളെ എങ്ങനെയെങ്കിലും കർത്താവിൽ അടുക്കാതിരിക്കുവാൻ വേണ്ടി എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ വിശ്വസിക്കണം, വിക്ടറി ബിലോങ്സ് ടു അസ്, വിക്ടറി ബിലോങ്സ് ടു അസ്. നമ്മളെ ആഴ്ചയിൽ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം നമ്മൾ മനസ്സിലാക്കണം. ഈ അധികാരത്തിൽ നമ്മൾ ജീവിക്കണം. മാനുഷിക കൽപ്പനകളെല്ലാം മാറ്റിവെച്ചേ, മാനുഷിക കൽപ്പനകളെല്ലാം മാറ്റിവെച്ചേ. ഒരു കാര്യം കൂടി പറയാം, ഞങ്ങളുടെ മമ്മിക്കൊക്കെ സ്വർണ്ണം ഇടുന്നതിന് വലിയ ആഗ്രഹമുള്ള വ്യക്തികളായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് രക്ഷയുടെ മാർഗത്തിലോട്ട് വന്നതിന് ശേഷം നോബഡി ഹാസ് ടോൾഡ് ഹെർ ടു ടേക്ക് ഔട്ട് ദ ഓർണമെൻറ്റ്സ്. ദൈവം തന്നെ സംസാരിച്ചു. ഇന്ന് മമ്മിയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ദൈവം നമ്മളോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, പക്ഷേ ആ ദൈവമാണെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ആർക്ക് വേണമെങ്കിലും വന്ന് പറയാം, ആ പാസ്റ്ററെ എന്നോട് ദൈവം സംസാരിച്ചു, ഇല്ല മറ്റേ ആൻറ്റിയെ പോലെ. നോ, വെൻ യു നോ ദാറ്റ് ഗോഡ് സ്പീക്സ് ടു യു, യു നോ ആക്ച്വലി ഗോഡ് ഹാസ് സ്പോക്കൺ ടു മീ അബൌട്ട് ഇറ്റ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് മാനുഷികമായ റൂൾസും മാനുഷികമായ നിയമങ്ങളൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥമായി വിശ്വാസത്താൽ, കൃപയാൽ, ഡിവൈൻ പവറിനാൽ നമുക്ക് നൽകിയിരിക്കുന്നതായ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആ രക്ഷ ഭദ്രമാക്കി കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് കണക്ക് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും.